ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പ്രതികരിക്കാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് ചെയ്തതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രത. പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി സൈന്യം. കേരള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യത്വത്തെ നിലനിർത്തുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റെഡ്ക്രോസ് ദിനം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന്. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് കേന്ദ്ര സർക്കാർ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഓപ്പറേഷൻ സിന്ദൂറിനും ഇന്ത്യൻ സേനകളുടെ ധീരതയ്ക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ തന്നെ അഭിവാദ്യം അർപ്പിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സേന പ്രത്യാക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഭീകരരുടെ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. പാക് സൈനിക കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യമിട്ടിരുന്നില്ലെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.
Nine terrorist camps were targeted and successfully destroyed. These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir areas. The selection of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സായുധസേനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ നിർണായക സൈനിക നടപടിയെക്കുറിച്ച് കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ നേരിട്ട് നിരീക്ഷിച്ച പ്രധാനമന്ത്രിയെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദിച്ചു. ദൌത്യത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഡിജിപിമാർ, ചീഫ് സെക്രട്ടറിമാർ എന്നിവർ യോഗം ചേർന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ദേശവിരുദ്ധ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പാകിസ്ഥാൻ, നേപ്പാൾ എന്നിവയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങളോട് ശ്രീ ഷാ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും ലഡാക്ക്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രതികരിക്കാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് ഇന്ത്യ ചെയ്തതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദൌത്യത്തിൽ സായുധസേന കൃത്യതയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഭീകര ക്യാമ്പുകൾ മാത്രമേ ലക്ഷ്യം വച്ചിരുന്നുള്ളൂവെന്നും സാധാരണ ജനങ്ങളെയും പാകിസ്ഥാൻ സൈനിക താവളങ്ങളെയും ബാധിക്കില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
ഭാരത് അപ്നി സർജമി പർ ഹുയേ ഹംലേ കാ ജവാബ് ദേനേ കേ ലിയേ അപ്നേ റൈറ്റ് ടു റെസ്പോണ്ട് കാ ഇസ്തമാൽ കിയാ ഹേ ഔർ ഹമാരി യഹ കാർവായി ബേഹദ് സോച് സമജ് കർ സധേ ഹുയേ തരീകേ സേ കീ ഗയി ഹേ ആതങ്കിയോ കേ ഹൌസലേ പസ്ത് കർനേ കേ ഉദ്ദേശ്യ സേ യഹ കാർവായി മഹജ് ഉൻകേ കാമ്പ്സ് ഔർ ഇൻഫ്രാസ്ട്രക്ചർ തക് ഹീ സീമിത് രഖീ ഗയി ഹേ.
ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിലും ജമ്മു അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും 100 പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. പൂഞ്ച്, രജൌരി ജില്ലകളിലെ ഗ്രാമങ്ങളിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ കുട്ടികളുൾപ്പെടെ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ സേനയിലെ ലാൻസ് നായിക് ദിനേശ് കുമാറും ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. ആറസ്പുര സെക്ടറിൽ വെടിവയ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. അഖ്നൂരിലും ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ മരിച്ചവരുടെ എണ്ണം 31 പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഏത് സാഹചര്യത്തെയും നേരിടാൻ BSF സജ്ജമായിരിക്കുകയാണ്. പാകിസ്ഥാനുമായി പഞ്ചാബ് 553 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. രാജസ്ഥാനിൽ ബിക്കാനിർ, ജോധ്പൂർ, കിഷൻഗഡ്, ജയ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കുകയും തലസ്ഥാനം വിട്ടു പോകരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളോ ഫോട്ടോ വീഡിയോ എന്നിവയോ കൈവശമുള്ള വിനോദസഞ്ചാരികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ എത്രയും വേഗം അവ ലഭ്യമാക്കണമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി നിർദ്ദേശിച്ചു. വിവരങ്ങൾ 9654958816 എന്ന മൊബൈൽ നമ്പറിലോ 0112436800 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ലഭ്യമാക്കാനാണ് നിർദ്ദേശം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ വിമാനത്താവളം അടച്ചതായി വ്യോമസേന അറിയിച്ചു. ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ഛണ്ഡിഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവച്ചതായി എയർ ഇന്ത്യ, സ്പേസ് ജെറ്റ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈൻ കമ്പനികൾ വ്യക്തമാക്കി. ഇൻഡോ പാക് അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിരിക്കുകയാണ്. ലേ വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് കുടുങ്ങിയ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ താമസമൊരുക്കി ലഡാക്കിലെ ഹോട്ടലുകളുടെയും ഗസ്റ്റ് ഹൌസുകളുടെയും സംഘടന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തിലേറെ യാത്രക്കാരാണ് ലേയിൽ കുടുങ്ങിയത് എന്നാണ് വിവരം.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തുടനീളം 30,000 പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത്. ജില്ലയിലെ 9,000 പട്ടയങ്ങളിൽ 4,500 പട്ടയങ്ങളുടെ വിതരണവും നടക്കും. അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവിന് വത്തിക്കാനിൽ തുടക്കമായി. ഇന്നലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമായിരുന്നു വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ സംഘം സിസ്റ്റിൻ ചാപ്പലിൽ തെരഞ്ഞെടുപ്പിനായി ഒത്തുകൂടിയത്. ഓരോ കർദിനാൾമാർക്കും ഒരാളുടെ പേര് നാമനിർദ്ദേശം ചെയ്യാം. ഇലക്ട്രൽ കോളേജിന്റെ മുന്നിൽ രണ്ട് അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന കർദിനാളായിരിക്കും അടുത്ത പോപ്പ്. അതോടെ സിസ്റ്റിൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും. പ്രക്രിയ പരാജയപ്പെട്ടാൽ കറുത്ത പുകയായിരിക്കും ഉയരുക. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡുനാന്റെ ജന്മദിനമാണ് ലോക റെഡ് ക്രോസ് ദിനമായി ആഘോഷിക്കുന്നത്. മനുഷ്യത്വത്തെ ജീവനോടെ നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യ ഇറാൻ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമായാണ് യോഗത്തെ കണക്കാക്കുന്നത്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണാഫ്രിക്കയെ 23 റണ്ണിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 6-ാമതും ചെന്നൈ 10-ാം സ്ഥാനത്തുമാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 67 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് രോഹിത് ശർമ്മ 4301 റൺസ് നേടിയിട്ടുണ്ട്. ഏകദിന മത്സരങ്ങളിൽ രോഹിത് തുടരും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 35 മെഡലുകളുമായി മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്ത് തുടരുന്നു. 9 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 16 മെഡലുകൾ നേടിയ രാജസ്ഥാൻ 2-ാം സ്ഥാനത്തും കർണാടക 3-ാമതുമാണ്. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. സിബിഐ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. ഈ മാസം 25-ാണ് പ്രവീൺ സൂദിന്റെ കാലാവധി അവസാനിക്കുന്നത്. കർണാടക കേഡറിലെ ഐപിഎസ് ഉദ്യോഗസ്ഥനാണ് പ്രവീൺ സൂദ്. പാലക്കാട് ഐഐടിയുടെ അക്കാദമിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പാലക്കാട് അടക്കം 5 പുതിയ ഐഐടികളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പ്രതികരിക്കാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് ചെയ്തതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രത. പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി സൈന്യം. കേരള സർക്കാരിന്റെ 4-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യത്വത്തെ നിലനിർത്തുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.